നമ്മെ അനുഗ്രഹിക്കാൻ ദൈവം നമ്മളെ മധ്യമുണ്ട്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വചന പഠനത്തിന്റെ ആഴത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവത്തിന്റെ ആത്മാവ് ആ നിലയിൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ്, സ്വഭാവ വിശേഷങ്ങൾ, ഗുണങ്ങൾ, സ്വഭാവങ്ങൾ എന്ന വിഷയമാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ആഴ്ച വരെ നാല് പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ നമുക്ക് പഠിപ്പാൻ ഇടയായിട്ടുണ്ട്. അതിൽ നാലെണ്ണം. ഒന്ന്, ഗാഡ് ഈസ് ഇൻഡിപെൻഡന്റ്. ദൈവം എന്താ ഇൻഡിപെൻഡന്റ് ആണ്. ആരെയും ആശ്രയിച്ച് കഴിയുന്ന ഒരാളല്ല ഏത്? സർവശക്തനായ ദൈവം. രണ്ട്, ഗാഡ് ഈസ് അൺചേഞ്ചബിൾ. ദൈവം ഒരിക്കലും മാറ്റം വരാത്ത ദൈവമാണ്. പ്രകൃതിക്കോ ആകൃതിക്കോ സ്വഭാവത്തിനോ വാക്കുകൾക്കോ വാക്ചത്തങ്ങൾക്കോ ഒരു മാറ്റവും വരാത്തവനാണ് നാം സേവിക്കുന്ന നമ്മുടെ ദൈവം. മൂന്നാമത് ഞാൻ പറഞ്ഞു, ഹീസ് ഓമ്നിപ്രസന്റ് ഗോഡ്. ഹീസ് എവരിവേർ പ്രസന്റ് ഗോഡ്. പ്രസന്റ് എവരിവേർ, എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ പ്രസന്റ് ആയിട്ടുള്ള, പ്രസൻസ് ഉള്ള ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പഠിപ്പാൻ കർത്താവ് നമുക്ക് അവസരം തന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം എല്ലായിടവും ഉള്ളത് കൊണ്ട് ദൈവത്തെ ഒളിച്ചു വെച്ച് ഒന്നും ചെയ്യുവാൻ നമുക്ക് കഴിയുകയില്ല. ദൈവം കടന്നില്ലാത്ത, ദൈവത്തിന് കടന്നു വരാൻ കഴിയാത്ത ഒരു സ്ഥലവും ഇല്ല. നമുക്കറിയാം, ഇവൻ യേശുതമ്പുരാൻ തന്നെ, യേശുതമ്പുരാന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അടച്ച് വാതിൽ അടച്ചിരുന്ന റൂമിനകത്ത് ആര് പ്രത്യക്ഷപ്പെട്ടു? യേശു പ്രത്യക്ഷപ്പെട്ടു. അപ്പം ഫിസിക്കലി തന്നെ യേശുവിന്റെ ആ ഫിസിക്കൽ പ്രസൻസ് വാതിൽ അടഞ്ഞിരിക്കുമ്പോൾ തന്നെ ആ ഫിസിക്കൽ പ്രസൻസ് അവിടെ വെളിപ്പെടുവാൻ തക്കൊണ്ടിടയായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ തേജസ്കരിക്കപ്പെട്ട അല്ലെങ്കിൽ തേജോമയനായ ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഹീസ് എവരിവേർ. 139-ാം സങ്കീർത്തനത്തിലുള്ള നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചു, നമ്മള് ഭൂമിയുടെ അറ്റത്ത് എന്ന് പാർത്താൽ ദൈവം അവിടെയുണ്ട്, സ്വർഗത്തിൽ ചെന്നിരുന്നാൽ ദൈവം അവിടെയുണ്ട്, സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താൽ ദൈവം അവിടെയുണ്ട്, പാതാളത്തിൽ ഇനി കിടക്കവിരിക്കാം എന്ന് വിചാരിച്ചാൽ ദൈവം അവിടെയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാത്ത ഒരു സ്ഥലവും ഇല്ല, സ്വർഗമോ ഭൂമിയോ ഇല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ സംരക്ഷണം പ്രോമിസ് ചെയ്യുന്ന, ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് ദൈവിക സാന്നിധ്യം എല്ലായിടവും ഉണ്ട് എന്ന് നാം പറയുമ്പോൾ. നാം നടക്കുന്നിടത്തും നാം കിടക്കുന്നിടത്തും നാം പോകുന്നിടത്ത് ഇരിക്കുന്നിടത്ത് എഴുന്നേൽക്കുന്നിടത്ത് ഇതെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ സംരക്ഷണവും അനുഭവിച്ചറിയുവാൻ തക്കൊണ്ടുമടിയായിട്ട് വരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് ദൈവത്തിന്റെ അഞ്ചാമത്തെ സ്വഭാവ വിശേഷണത്തിലേക്ക് നാം കടക്കുകയാണ്. ഹീസ് omniscient God, the omniscient of God, അല്ലെങ്കിൽ ഹീസ് ഓൾ നോയിങ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞപ്പോൾ അതിന്റെ ടെക്നിക്കൽ ടേംസ് ഞാൻ പറഞ്ഞു. ദൈവം സർവശക്തനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഹീസ് omnipotent. ദൈവം സർവവ്യാപിയാണെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ടെക്നിക്കൽ ടേം ഞാൻ പറഞ്ഞു, ടെക്നിക്കൽ വേർഡ് omnipresent. മൂന്നാമത് ഹീസ് omniscient. omniscient OMNISCIENCE omniscient. ദൈവത്തിന്റെ സർവജ്ഞാനം അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഓൾ നോയിങ് എന്നാണ്. ഒമ്നി എന്ന വാക്കിന്റെ അർത്ഥം ഓൾ എന്നാണല്ലോ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചു. അടുത്തത് omniscient എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനത്തെ, ദൈവത്തിന്റെ സർവജ്ഞാനത്തെ വെളിപ്പെടുത്തുന്ന വാക്കാണ്. omniscient means ദൈവത്തിന്റെ ഓൾ നോയിങ് എന്ന ആ അട്രിബ്യൂട്ട്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഗോഡ് ഫുള്ളി നോസ് ഹിംസെൽഫ് ആൻഡ് ഓൾ തിങ്സ് ആക്ച്വൽ ആൻഡ് പോസിബിൾ ഇൻ ഓൺ സിമ്പിൾ ആൻഡ് ഇറ്റേണൽ ആക്ട്. ദൈവം തന്നെ തന്നെ നല്ലതുപോലെ അറിയുന്നു, തന്നെ തന്നെ നല്ലതുപോലെ, ഹി നോസ് ഫുള്ളി നോസ് ഹിംസെൽഫ്, അവൻ അവനെ തന്നെ നല്ലതുപോലെ അറിയുന്നു. മാത്രമല്ല ഇപ്പോഴുള്ളതും കഴിഞ്ഞു പോയതും വരുവാനുള്ളതും ദൈവം നന്നായി അറിയുന്നു. മനസ്സിലാക്കുന്നുണ്ടല്ലോ, ഇപ്പോഴുള്ളത് കഴിഞ്ഞു പോയത് വരുവാനുള്ളത് ആർക്കറിയാൻ സാധിക്കുന്നു? ദൈവത്തിനറിയാൻ സാധിക്കും. മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇതിനെ ഈ ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇൻകമ്മ്യൂണിക്കബിൾ, ഒരിക്കലും മറ്റൊരു വ്യക്തിയിലേക്ക് സൃഷ്ടിയിലേക്ക് പകരുവാൻ കഴിയാത്ത ഒന്നാണ് ഏത്? ഓൾ നോയിങ് എന്നവ. എന്നാൽ മറുസൈഡിൽ നമ്മൾ ശ്രദ്ധിക്കണം,
ഹി ഷെയർസ് ഹിസ് നോളജ് വിത്ത് ഹ്യൂമൻ ബീങ്. മനുഷ്യനിലേക്ക് ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? തന്റെ അറിവിനെ പകരുന്നുണ്ട്, തന്റെ ജ്ഞാനത്തെ പകരുന്നുണ്ട്. സോ ഹ്യൂമൻ ബീങ് കൻ നോ, മനുഷ്യൻ അറിയാൻ സാധിക്കും എന്ത്? ദ പാസ്റ്റ് ആൻഡ് ദ പ്രസന്റ്. കഴിഞ്ഞു പോയതും ഇപ്പോഴുള്ളതും ആർക്കറിയാൻ സാധിക്കും? മനുഷ്യനറിയാൻ സാധിക്കും. എന്നാൽ ദ ഫ്യൂച്ചർ, നടക്കാൻ സാധ്യതയുണ്ട് എന്ന് മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ, നടക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഭാവിയെ പറ്റി ചോദിച്ചാൽ നടക്കും എന്നൊരു വാക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. നല്ല മഴക്കോള് കണ്ടു നിൽക്കുമ്പോഴും നമ്മൾ പറയുന്നത് എന്താ? നല്ല മഴക്കോള് നല്ലപോലെ പെയ്യാനായിട്ട് എല്ലാ ക്രമീകരണം ആകാശത്ത് മൂടി നിൽക്കുമ്പോഴും നമ്മൾ പറയും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. കാരണം മഴ പെയ്യും എന്ന് പറയാനായിട്ട് പറ്റുന്നില്ല. അതിന്റെ കാരണം, ഒരു നല്ല കാറ്റടിച്ചാൽ ഈ കാർമേഘം ഇവിടെ നിന്ന് ചെയ്യും അങ്ങ് പോകും. നല്ല ഉരുണ്ടുകൂടി നിൽക്കുന്ന കാർമേഘമാണെങ്കിലും മഴ പെയ്യും എന്ന് തറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇനിയും നമ്മുടെ കാലാവസ്ഥ സാറിന് കളിയാക്കി പറയുന്ന, നമ്മുടെ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കളിയാക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. റേഡിയോയിലുമൊക്കെ കാലാവസ്ഥയുടെ പ്രവചനം നടത്തുമ്പോൾ പറയുന്നത് ഇന്ന് ഇന്ന സ്ഥലത്ത് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. അത് കളിയാക്കി പറയുന്ന ഒരു വാചകമാണ്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്, നല്ല കാറ്റടിക്കാൻ സാധ്യതയുണ്ട്. മനുഷ്യന് ഭാവിയെ പറ്റി നടക്കാൻ സാധ്യത ഉണ്ടെന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. കാരണം ഒരു മനുഷ്യനും ഭാവി അറിയാൻ പറ്റുന്നില്ല. വരാൻ പോകുന്ന കാര്യത്തെ പറ്റി അറിയാനായിട്ട് സാധിക്കുന്നു, അത് അവനെ പോലും നല്ലതുപോലെ അറിയുകയില്ല. ഹ്യൂമൻ ബീങ്, മനുഷ്യന് മനുഷ്യനെ തന്നെ നന്നായി അറിയാനായിട്ട് സാധിക്കുന്നില്ല. നമുക്ക് നമ്മെ തന്നെ നല്ലതുപോലെ അറിയുകയില്ല. കാരണം പലതും വല്ലവരും പറഞ്ഞു തരുമ്പോഴാണ് നമ്മൾ അതിശയിക്കുന്നത്, ഇതൊക്കെയാണോ നമ്മുടെ കാര്യങ്ങൾ. അപ്പൊ ഒരു മനുഷ്യന് ആ മനുഷ്യനെ പറ്റി തന്നെ നല്ലതുപോലെ അറിയാൻ സാധിക്കുന്നില്ല. എന്നാൽ സകലതും അറിയാവുന്ന ഒരാളെ ഉള്ളൂ, അത് സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഹീസ് ഓൾ നോയിങ്. ഗോഡ് ഈസ് പെർഫെക്റ്റ് ഇൻ നോളജ്. ദൈവം തന്റെ അറിവിൽ, ജ്ഞാനത്തിൽ സമ്പൂർണനാണ്. ഹീസ് പെർഫെക്റ്റ് ഇൻ നോളജ്. ഒരു വാക്യം നമുക്ക് വായിക്കാം. യോബിന്റെ പുസ്തകം, ജോബ് 37:16. യോബിന്റെ പുസ്തകം 37 അധ്യായത്തിന്റെ 16 വാക്യം ഒന്ന്
വായിക്കാം.
ജ്ഞാന സമ്പൂർണനായവന്റെ അത്ഭുതങ്ങളും നീ അറിയുന്നുവോ? ദൈവത്തിന് മാത്രം കൊടുക്കാവുന്ന ഒരു നാമാവിശേഷണമാണ് ഏത്? ജ്ഞാന സമ്പൂർണൻ. ഹി ഈസ് യു നോ പെർഫെക്റ്റ് ഇൻ നോളജ്, പെർഫെക്റ്റ് ഇൻ വിസ്ഡം. ദൈവം ജ്ഞാനത്തിൽ, അറിവിൽ സമ്പൂർണനാണ്. സമ്പൂർണനായ അവന്റെ അത്ഭുതങ്ങളെ നിനക്കറിയാമോ എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല, യോഹന്നാന്റെ ലേഖനം, 1 യോഹന്നാൻ 3:20 വായിക്കും. 1 യോഹന്നാൻ 1 ജോൺ 3:20. ആ വാക്യത്തിൽ ദൈവത്തിന്റെ ഞാൻ, ഹി നോസ് എവരിതിങ്, ദൈവത്തിന് സകലതും അറിയാം എന്ന ആശയത്തിൽ യോഹന്നാൻ അവിടെ പറയുന്നു. മാത്രമല്ല, 1-2 വാക്യങ്ങൾ പെട്ടെന്ന് എന്നോടൊപ്പം വായിക്കണം. 1 കൊരിന്ത്യൻ 2:10-11. 1 കൊരിന്ത്യർ 2:10 വാക്യങ്ങൾ വായിച്ച്, നോ വൺ കോംപ്രിഹെൻഡ് ദ തോട്ട് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വിചാരങ്ങളെ ഒരു മനുഷ്യനും മനസ്സിലാക്കുവാൻ, ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല. ദൈവത്തിന്റെ വിചാരങ്ങളെ ഒരു മനുഷ്യനും ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയില്ല. വായിക്കാം, 1 കൊരിന്ത്യർ 2:10 വാക്യങ്ങൾ. ദൈവത്തിൽ ഉള്ളത് ദൈവാത്മാവല്ലാതെ നോ വൺ ക്യാൻ കോംപ്രിഹെൻഡ്. ദൈവത്തിന്റെ തോട്ടിനെ, ദൈവത്തിന്റെ ചിന്തയെ, ദൈവത്തിന്റെ പദ്ധതിയെ, ദൈവത്തിന്റെ പ്ലാനിനെ ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ ഒരു നിമിഷം ഞാൻ നിർത്താം. കാരണം സാധാരണ മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ആശയത്തിൽ പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം, പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ദൈവം എന്തിനാണ് ഏദൻ തോട്ടത്തിന്റെ നടുക്ക് ഒരു വൃക്ഷം, ഏത് വൃക്ഷം, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം ദൈവം നട്ടത്? ദൈവത്തിന് അറിയത്തില്ലായിരുന്നോ ആര് പാപം ചെയ്യുമെന്ന്? ആദം പാപം ചെയ്യുമെന്ന്, മനുഷ്യൻ പാപം ചെയ്യുമെന്ന്. അങ്ങനെയെങ്കിൽ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ദൈവത്തിന് എന്ത് ചെയ്യാമായിരുന്നു? ഈ വൃക്ഷം നടാതിരിക്കാമായിരുന്നു, നടാതിരിക്കാമായിരുന്നു. അപ്പൊ അതൊരു ചോദ്യം. പിന്നെ മുന്നോട്ട് വരുമ്പോ പലരും പലരും ചോദിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദൈവം താലാണ് സകലതും നിയന്ത്രിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞപ്പോ, ദൈവം ദൈവം തപ്പുരാൻ ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്ന ദൈവമല്ല, ഹി കനോട്ട് ഡു ദാറ്റ്. കാരണം ദൈവത്തിന്റെ സ്വഭാവത്തെ ദൈവത്തിന് തിരിച്ചു തരാനായിട്ട് നാച്ചുറലി നമ്മുടെ ഒരു സഹോദരൻ ചിന്ത മനസ്സിൽ വന്നു, ദൈവം ദോഷങ്ങളാൽ ഒരു മനുഷ്യനെ പരീക്ഷിക്കുന്നില്ല എങ്കിൽ ഫറവോന്റെ ഹൃദയത്തെ ദൈവം എന്തിനാണ് കഠിനമാക്കിയത്? ഫറവോന്റെ ഹൃദയത്തെ ദൈവം എന്തിനാണ് കഠിനമാക്കിയത്? അതൊക്കെ ദോഷത്താൽ പരീക്ഷിക്കുകയല്ലായിരുന്നോ? മറു ചോദ്യം വീണ്ടും മുന്നോട്ട് വരുമ്പോൾ അടുത്ത ചോദ്യം, യേശു തമ്പുരാനെ ഒറ്റിക്കൊടുക്കുമെന്ന്, ബിട്രേ യൂദാ ബിട്രേ ചെയ്യുമെന്ന് ദൈവത്തിന് അറിയത്തില്ലായിരുന്നോ? അങ്ങനെയെങ്കിൽ യൂദായെ കൊണ്ട് ഇത് ചെയ്യിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? There are many questions. വേദപുസ്തകം നമ്മൾ പഠിച്ചു വരുമ്പോ നമ്മുടെ മനസ്സിൽ ചരിത്രത്തിൽ പറയുന്ന അനേക കാര്യങ്ങൾ സംശയമുളവാക്കുന്നുണ്ട്, സംശയമുളവാക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടന്നത്? എന്തുകൊണ്ടാണ് ദൈവം ഈ കാര്യം ചെയ്തത്? പക്ഷേങ്കിൽ ഇവിടെ ഈ പറയുന്ന വാചകമനുസരിച്ച് എനിക്കോ, എനിക്ക് നിശ്ചയമായിട്ടും ഒരു പക്ഷേങ്കിൽ ഒരു പരിധി വരെ ലോജിക്കലി അത് ആൻസർ ചെയ്യാനായിട്ട് സാധിച്ചേക്കാം, ഒരു പരിധി വരെ ലോജിക്കലി ആൻസർ ചെയ്യാനായിട്ട് പലതും സാധിച്ചത് വരാം. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ കാര്യങ്ങൾക്കൊന്നും, ഈ പറയുന്ന ഒരു കാര്യങ്ങൾക്കും ഒരു മനുഷ്യന് പെർഫെക്റ്റ് ആൻസർ കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ദൈവം എന്തിനാണ് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നട്ടത്? ഹി ഓൾവേസ് ഗോസ് ടു ഫ്രീ വിൽ. മനുഷ്യന്റെ ഉള്ള ദൈവഗീതത്തെ പറ്റി, മനുഷ്യന്റെ മേലുള്ള മനുഷ്യനെല്ലാം ഈ ഭൂമിയിൽ സകലതും നല്ലതായിരുന്നു, മനുഷ്യനെ ഒരുമാതിരി കെട്ടപ്പെട്ടവനെ പോലെ ആക്കിയിരുന്നു എന്ന് പറയുന്നതിനകത്ത് മനുഷ്യന് സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിട്ടില്ല. ദൈവം തമ്പുരാന്റെ അറ്റിബ്യൂട്ടിൽ ഒന്നാണ് ഫ്രീഡം, സ്വാതന്ത്ര്യം. ആ നമ്മൾ കമ്മ്യൂണിക്കബിൾ അറ്റിബ്യൂട്ടിലേക്ക് വരുമ്പോൾ, മനുഷ്യനിലേക്ക് ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വഭാവവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെങ്കിൽ അതിൽ പഠിക്കുമ്പോൾ പറയുന്നത് മനുഷ്യനിലേക്ക് ദൈവം ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ആറ്റിബ്യൂട്ടാണ് ഫ്രീഡം, സ്വാതന്ത്ര്യം. കെട്ടപ്പെട്ടവനെ പോലെ കിടക്കുവാനല്ല, മനുഷ്യന് ചൂസ് ചെയ്യാനുള്ള അധികാരം. അപ്പൊ ഇങ്ങനെ ഫ്രീ വിൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അതിന്റെ ആൻസർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ആ ഉത്തരങ്ങളുടെ എല്ലാം ആകത്തുക എന്ന് പറയുന്നത് ദൈവം ഈ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നതാണ്. ദൈവത്തിന്റെ മനസ്സിനെ ആർക്കും കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഫറവോന്റെ കാഠിന്യതയെ പറ്റി തന്നെ, എന്തിനാ ഫറവോനെ ദൈവം കഠിനപ്പെടുത്തിയത്? ഉത്തരം റോമലേഖനത്തിൽ പറയുന്നുണ്ട്. റോമർ കൊരിന്ത്യ ലേഖനം 9-ാം അധ്യായം അതിന്റെ 14 മുതൽ 17 വാക്യങ്ങൾ വായിച്ചാട്ട്, റോമൻസ് ചാപ്റ്റർ 9. ആകയാൽ നാം എന്ത് പറയണ്ടു? ആകയാൽ നാം എന്ത് പറയണ്ടു? ദൈവത്തിന്റെ പക്കൽ എന്താ ദൈവത്തിന് അങ്ങനെ ചോദ്യം വരാൻ കാരണം? മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. കാരണം യഹൂദന്മാർ അവരുടെ പാരമ്പര്യത്തിൽ അവർ മുറുകെ പിടിച്ചപ്പോൾ അവർ എപ്പോഴും ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? നമ്മളിപ്പോ ക്രിസ്ത്യാനികളായ ആളുകൾ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു വന്നാൽ ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ആരാണെന്നറിയാമോ? ഞങ്ങൾ ഇന്ന കുടുംബത്തിൽ നിന്നാ വന്നത്. ഏത് കുടുംബത്തിൽ നിന്നാ? ഒന്നീ ശങ്കരപുരി, ഇല്ലേ പകലോ മറ്റം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നിലയിൽ ഒരു കണക്ഷൻ അവിടെ കൊണ്ട് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. ആദിമ ക്രിസ്ത്യാനികളുടെ കുടുംബത്തിൽ നിന്നാ വന്നതെന്ന് പറയാനായിട്ട് ഒരു ശ്രമം നമ്മൾ നടത്താറുണ്ട്. രക്ഷയെ പറ്റിയൊക്കെ പറഞ്ഞു വന്നാൽ ഒരിക്കൽ ലാസറുമായി മാറ്റി പറഞ്ഞ ഒരു കാര്യം ഞാൻ 1-2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരാളോട് സുവിശേഷം പറഞ്ഞപ്പോ പറഞ്ഞു, ഞങ്ങൾ ആരാണെന്നറിയാമോ? ഉപദേശി എന്തായി പറയുന്നേ? ഞങ്ങൾ മതിലേൽ കുരുത്തതാണ്, ഞങ്ങളുടെ പാരമ്പര്യം പറഞ്ഞാൽ ഞങ്ങളാരാ? മതിലേൽക്കുരുത്ത കുടുംബക്കാരാണ്. അദ്ദേഹത്തിന്റെ ശൈലിയിൽ മൊത്തം നമുക്ക് പറയാൻ പറ്റത്തില്ല, എന്നാൽ അദ്ദേഹത്തിന്റെ ശൈലിയിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, യോ മതിലേൽക്കുരുത്ത, ഞാൻ വിചാരിച്ചത് ഏതോ നല്ല കുടുംബത്തിൽ പിറന്നതാണെന്ന്. കാരണം മതിലേൽ കുരുക്ക എന്ന് പറഞ്ഞാൽ നല്ലതൊന്നും കുരുക്കാറില്ല, മതിലൊരു വൃക്ഷം വളരാറില്ല, മതിലൊരു ഒരു ഒരു നല്ല ചെടി വളരാറില്ല. നല്ല മതിലേൽ കുരുത്തെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും പായലോ ഈ പിള്ളേർ കളിക്കുന്ന ഒരു ചരിച്ച സാധനമുണ്ടാ, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മാത്രമേ മതിലിൽ കുരുക്കാറുള്ളൂ. അച്ചാനെ കണ്ടപ്പോ വിചാരിച്ചു ഏതോ പാരമ്പര്യമുള്ള കുടുംബത്തിലാ പറഞ്ഞതെന്ന്. ഇപ്പോൾ മതിലേൽ കുരുത്തെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി അച്ചാൻ ഒന്നുമില്ലാത്തവരുടെ അടുത്ത് നിന്നാണ് വന്നേക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പാരമ്പര്യം ക്ലെയിം ചെയ്യാൻ കേരളത്തിലെ ക്രിസ്ത്യാനികൾ മിടുക്കരാണ്. അതിന് പെന്തക്കോസ്തുകാരായാൽ പോലും ചിലപ്പോൾ വന്നിട്ട് എവിടത്തേക്ക് പിടിക്കും? യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് കഴിഞ്ഞാൽ, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് കഴിഞ്ഞാൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് യഹൂദനെന്നില്ല, യവനെന്നില്ല, എല്ലാവരും ക്രിസ്തുവിൽ. അയ്യോ അത് പറയാൻ എന്തോ മടി പോലെ എന്നൊക്കെ പറഞ്ഞ്, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാകുന്നു. ഇത് പറയുന്ന നമ്മളും കയറി പിടിക്കുന്നത് പാരമ്പര്യത്തില് ഞാൻ ഐ എം എ ശ്രീയൻ എന്ന് പറയുന്നതിനകത്ത് എന്തോ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ വേദപുസ്തകം അതിനെ എതിർക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഐ എം എ ശ്രീയൻ എന്ന് പറയുന്നതിനേക്കാൾ അഭിമാനമായ മാൻ ഇന്ത്യൻ എന്ന് പറയുന്നതാണ്. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഒറിജിനെ ചോദ്യം ചെയ്യപ്പെടത്തില്ല. പ്രൈസലോ ഞാൻ ഇന്ത്യൻ. അത് കുവൈറ്റിൽ പോയാലും അമേരിക്കയിൽ ചെന്നാലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും നമ്മുടെ ശരീരത്തോട് കൂടുന്ന സിറിയൻ ബ്ലഡ് അല്ല. ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനിൽ ഏത് ബ്ലഡ് കൊടുത്തോ അതേ ബ്ലഡ് തന്നെ ഇപ്പോഴും ഒഴുകുന്നത്, ഇപ്പോഴും ഒഴുകുന്നത്. ഒരു പാരമ്പര്യത്തിന്റെയും പേരിൽ ബ്ലഡിന് വ്യത്യാസം വന്നിട്ടില്ല. ഒരിക്കൽ ഒരു സഹോദരൻ, ഞാനായ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ഒരു സഹോദരൻ നല്ല സ്നേഹത്തോടുകൂടെ വന്ന് അതിനെപ്പറ്റി അങ്ങ് ക്ലെയിം ചെയ്യാൻ തുടങ്ങി. ആ പാരമ്പര്യത്തിലുള്ള ആരെങ്കിലും ഉണ്ടേ, ക്ഷമിക്കണേ, ക്ലെയിം ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ ഒരു പ്രൊഫസർ, ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി പഠിപ്പിച്ച ഒരു പ്രൊഫസർ, അപ്പൊ സെന്റ് തോമസ് ഓഫ് കാനയുടെ വരവിനെ പറ്റി പഠിപ്പിക്കുക, തോമസ് ഓഫ് കാനയുടെ വരവിനെ പറ്റി, ഇന്ത്യയിലെ വരവിനെ പറ്റി പഠിപ്പിക്കുക. അപ്പോഴത്തേക്ക് ഈ സഹപാഠി ഇതൊക്കെ കോളറിലൊക്കെ പിടിക്കാൻ തുടങ്ങി. കാരണം ഈ തോമസ് ഓഫ് കാനയ്ക്ക് ഹിസ്റ്റോറിക്കൽ പ്രൂഫ്, ഇങ്ങനെ അവരുടെ പാരമ്പര്യത്തിന് ഹിസ്റ്റോറിക്കൽ പ്രൂഫ് പറഞ്ഞു തരാൻ പോവുക. ആർഗ്യുമെന്റ്സ് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, പല കാര്യങ്ങൾ പറഞ്ഞു, അതെനിക്ക് ഇവിടെ പറഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകും, അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അദ്ദേഹം വളരെ ലാളിത്യത്തോടെ വളരെ സിമ്പിളായി ഈ സഹപാഠി എന്റെ സ്നേഹിതനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, അവന്റെ ശരീരത്തോട് ഓടുന്ന രക്തം നല്ല വെള്ളം നിറമാണ്, നല്ല വെള്ളം നിറമാണ്, വ്യത്യസ്തമാണ്, വെള്ളം നിറമാണ്. എന്നിട്ട് സാറ് പറഞ്ഞു, സാധാരണ ചുവപ്പ് രക്തത്തിന് ചുവപ്പാണ്, ആ രക്തത്തിൽ എന്തെങ്കിലും വ്യത്യാസം കണ്ടാൽ ഇവന്റെ ശരീരത്തോട് ഓടുന്ന രക്തം ശുദ്ധരക്തമല്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെ, അങ്ങനല്ലേ? രക്തത്തിന്റെ സാധാരണ കളറിൽ നിന്ന് വ്യത്യസ്തമായ കളറാണ് ആരുടെങ്കിലും ശരീരത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ എന്തോ പ്രശ്നം ആ ബ്ലഡിന് ഉണ്ട്. ഞാൻ ആ പശ്ചാത്തലം പറയാനായിട്ടല്ല ഇന്ന് രാത്രി ഇത് ഇത്രയും പറഞ്ഞ് ശ്രദ്ധിക്കാനൊരു കാര്യം പറയാം. പാരമ്പര്യത്തിൽ ക്ലിങ്ങി ചെയ്യുന്നതിനേക്കാൾ, പാരമ്പര്യത്തിൽ മുറുകെ പിടിക്കുന്നതിനേക്കാൾ നല്ലത് പാരമ്പര്യത്തെയും അതിജീവിച്ച യേശു തമ്പുരാനിൽ മുറുകെ പിടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രൈസ് ദ ലോർഡ്. എല്ലായിടത്തും യേശു തമ്പുരാൻ ഈ പാരമ്പര്യത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ശമരിയക്കാരിയായ സ്ത്രീ ശമരിയ പട്ടണത്തിലൂടെ യഹൂദന്മാർ കടന്നു പോകാൻ ശമരിയ പട്ടണത്തെ വെറും അയിത്തമായി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു യഹൂദനും അതിലെ കൂടെ കടക്കാൻ പാടില്ല എന്ന യഹൂദന്മാരുടെ വ്യവസ്ഥ ഇരിക്കുകയാണ് യേശു തമ്പുരാൻ ഏത് പട്ടണത്തിലൂടെ കടന്നത്? ശമരിയ പട്ടണത്തിലൂടെ കടന്നത്. കടന്നു യാത്ര ചെയ്തു എന്ന് മാത്രമല്ല, അവിടെ ഇരുന്ന് അയിത്തം എന്ന് സമൂഹം മുദ്ര കുത്തിയ സ്ത്രീയോട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തരാൻ പറഞ്ഞു. ഇന്ന് രാത്രി ദൈവസ്ഥാനം വന്നിരിക്കുന്ന പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, ക്രിസ്തീയ പാരമ്പര്യം അവകാശപ്പെടുന്ന, ക്രിസ്ത്യാനിയാണെന്ന് പേരുകൊണ്ട് അവകാശപ്പെടുന്ന ഒരൊറ്റ കുഞ്ഞിനും വേറൊരു വ്യക്തിയെ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്താൻ കഴിയുകയില്ല. യേശു തമ്പുരാന്റെ കാൽവരി കുരിശ് മരണത്തോടുകൂടെ അങ്ങനെയുള്ള ബാരിയേഴ്സിനെ എന്റെ കർത്താവ് ബ്രേക്ക് ചെയ്തു, തകർത്തു. ഇന്ന് എല്ലാവരും സ്വതന്ത്രരാണ്. പ്രൈസലോ. അതുകൊണ്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരൊറ്റ കുഞ്ഞിന്റെ മനസ്സിലും യേശു തമ്പുരാന്റെ രക്തത്താൽ ഞാൻ വാഷ് ചെയ്യപ്പെട്ടു, ക്ലീൻ ചെയ്യപ്പെട്ടു, കഴുകപ്പെട്ടു എന്ന് ഉറപ്പുള്ള ഒരൊറ്റ കുഞ്ഞിന്റെ മനസ്സിലും ഈ സാമൂഹികമായ ഐസമോ മറ്റ് ചിന്തകളോ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അത് ക്രിസ്തീയമല്ല, അത് ബിബ്ലിക്കലല്ല, അത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ റോമലേഖനം 9-ാം അധ്യായത്തിൽ നാം കാണുന്നു, ഞാൻ വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചപ്പോൾ 1-2 ആവർത്തി ഈ ഭാഗം ആവർത്തിച്ചിട്ടുണ്ട്. അബ്രഹാമിന്റെ പാരമ്പര്യത്തിലാണ് യഹൂദന്മാർ കയറി പിടിക്കുന്നത്. അബ്രഹാമിന്റെ പാരമ്പര്യത്തിൽ കയറി പിടിച്ച യഹൂദന്മാർ, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികൾ എന്ന് പറഞ്ഞ് പാരമ്പര്യത്തിൽ മുറുകെ പിടിച്ചപ്പോൾ അവരുടെ ദൈവിക അക്സെപ്റ്റൻസിന് ദൈവത്തിൽ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് പൗലോസിനോട് മാത്രമല്ല യേശുവിനോട് പറയാൻ മടിക്കാത്തവരാണ്. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് മറ്റപ്പോസ്തലന്മാരോടോ ശിഷ്യന്മാരോടോ അല്ല, സാക്ഷാൽ അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്ന നമ്മുടെ കർത്താവിനോട് ഇത് പറയാൻ മടിക്കാത്തവരാണ് ഈ യഹൂദന്മാർ. കർത്താവ് ഇവരോട് പറഞ്ഞിട്ടുള്ള അനേക വാചകങ്ങളുണ്ട്. അതിലൊന്നാ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞത്, ഇതുവരെ നടന്നിട്ടില്ലാത്ത കാര്യം ദൈവം നടത്തുമെന്ന് പറഞ്ഞ ഒരു ഉദാഹരണം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു. യേശു തമ്പുരാൻ പറഞ്ഞു, നമ്മുടെ ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ കൊടുക്കാൻ കഴിയുമെന്ന് അവിടെ തിരുവചനം. അത് ഇതുവരെ ചരിത്രത്തിൽ നടന്നിട്ടില്ല. എന്നാൽ നടക്കാത്ത കാര്യവും ഇതുവരെ നടന്നിട്ടില്ലാത്ത കാര്യവും നടത്താൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു. അപ്പോൾ യേശു തമ്പുരാനോട് പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്. ഇവിടെ പൗലോസിനോട് പറഞ്ഞു, നിനക്ക് എന്തറിയാം, ഞങ്ങൾ ആരാ, പാരമ്പര്യത്തിൽ ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്. ഉടനെ പൗലോസ് പറഞ്ഞു, അബ്രഹാമിന്റെ മക്കളെ ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. അബ്രഹാമിന് 2 മക്കളുണ്ടായിരുന്നു, മക്കൾ പലരുണ്ടായിരുന്നു, കെതൂറയിൽ നിന്ന് ജനിച്ച മക്കളുണ്ട്. എന്നാൽ വാഗ്ദത്ത സന്തതിയെ മാത്രമേ ദൈവം തിരഞ്ഞെടുത്തുള്ളൂ, ഇസഹാക്കിനെ മാത്രമേ ദൈവം തിരഞ്ഞെടുത്തുള്ളൂ. പാരമ്പര്യക്കാർ വിടുമോ? ഏതെങ്കിലും പാരമ്പര്യത്തെ ബ്രേക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ അപ്പോഴേ ചൂടാകുന്ന സ്വഭാവമായി ഇന്നും അന്നും. അതുകൊണ്ട് അവർ വിട്ടില്ല. അവർ കയറി പിടിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ നീ രക്ഷപ്പെടാൻ നോക്കണ്ട, അങ്ങനെങ്കിൽ ഞങ്ങൾ ഇസഹാക്കിന്റെ മക്കളാണെന്ന് പറഞ്ഞു. ഉടനെ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഇസഹാക്കിന്റെ മക്കളല്ലേ? എന്നാൽ മറ്റൊരു കാര്യം നിങ്ങൾ വാസ്തവമായി മനസ്സിലാക്കണം, ഇസഹാക്കിന്റെയും മക്കളെ എല്ലാവരെയും ദൈവം തെരഞ്ഞെടുത്തില്ല. ഇസഹാക്കിന് 2 മക്കളുണ്ടായിരുന്നു, യാക്കോവും യേശാവും. അതിൽ ഇളയവനെ മാത്രമേ ആര് തെരഞ്ഞെടുത്തുള്ളൂ? ദൈവം തെരഞ്ഞെടുത്തുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഇവർ പറഞ്ഞു ഇങ്ങനെ ചൂടായിട്ട് വരുമ്പോ, ഇനി 10-ാം അധ്യായം വരെ ഇങ്ങനെ പോകുന്നുണ്ട്. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോ പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്, അത് ഞാൻ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ആവർത്തിക്കാൻ താല്പര്യപ്പെടുന്നു. നീ അബ്രഹാമിന്റെ സന്തതിയായാലും കൊള്ളാം, ഇസഹാക്കിന്റെ സന്തതിയായാലും കൊള്ളാം, യാക്കോവിന്റെ സന്തതിയായാലും കൊള്ളാം, യാക്കോവിന്റെ മക്കളുടെ സന്തതിയായാലും കൊള്ളാം, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ഹൃദയം കൊണ്ട് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് നീ വിശ്വസിക്കാത്തിടത്തോളം കാലം രക്ഷ നിനക്കില്ല. ഏത് പാരമ്പര്യത്തിൽ നിന്നാലും, അബ്രഹാമിനെ പിടിച്ചാലും ഇസഹാക്കിനെ പിടിച്ചാലും യാക്കോബിനെ പിടിച്ചാലും അവന്റെ മക്കളെ പിടിച്ചാലും ആരെ പിടിച്ചാലും യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം സമർപ്പിക്കാത്തിടത്തോളം കാലം യഹൂദാ നിനക്ക് രക്ഷയില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. ഇന്നും അതേ പ്രിൻസിപ്പിളാണ് നിൽക്കുന്നത്. ഇന്നും ദൈവത്തിന്റെ അതേ നിയമം തന്നെയാണ് നിൽക്കുന്നത്. ഈ വിശ്വാസയുഗത്തിൽ, കൃപായുഗത്തിൽ ആർക്കെങ്കിലും രക്ഷിക്കപ്പെടണമെങ്കിൽ, ആർക്കെങ്കിലും സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ ഒരൊറ്റ വഴിയെ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ. അത് നിന്റെ പാരമ്പര്യമല്ല, മറ്റു യാതൊരു കാര്യം നീ ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യവുമല്ല. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. യേശുവിനെ കർത്താവെന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോ ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് നീ വിശ്വസിക്കുമ്പോൾ അവിടെയാണ് നിന്റെ ഹൃദയത്തിലേക്ക് രക്ഷ കടന്നു വരുന്നത്. പ്രൈസലോ. ഞാൻ ആ രക്ഷയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. രക്ഷയെ പറ്റി പറയുമ്പോൾ തന്നെ ഒരിക്കൽ ഞാൻ ഓർപ്പിച്ചതുപോലെ രക്ഷയുടെ 3 ഘട്ടങ്ങൾ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. രക്ഷയുടെ 3 ഘട്ടങ്ങൾ. 1, എന്തുവാ? യേശുവിൽ നീ വിശ്വസിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? രക്ഷിക്കപ്പെടുന്നു. യേശുവിൽ വിശ്വസിക്കുമ്പോൾ രക്ഷിക്കപ്പെടും. അത് നിന്റെ രക്ഷയുടെ പ്രാരംഭ ഘട്ടമാണ്, യേശുവിനെ ഹൃദയത്തിൽ നിന്ന് വിശ്വസിക്കുമ്പോൾ. 2, കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. രക്ഷയുടെ വളർച്ചയുടെ ഭാഗമാണിത് 2-ാം ഘട്ടം. കർത്താവ് പറഞ്ഞ 3 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കർത്താവ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. 1, നീ യേശുവിൽ വിശ്വസിക്കുമ്പോൾ നീ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അപ്പൊ അതുകൊണ്ട് വിശ്വസിക്കുമ്പോൾ യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുമ്പോൾ, അവൻ ദൈവപുത്രനെന്ന് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുമ്പോൾ രക്ഷയുടെ സന്തോഷം നിന്റെ ഹൃദയത്തിലേക്ക് ദൈവം തരുന്നു. രണ്ടാമത്തെ അവസ്ഥ മർക്കോസ് 16:16 നീ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് സ്നാനത്തെ പറ്റി പഠിപ്പിക്കാനല്ല ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. മൂന്നാമതൊരു കാര്യമുണ്ട്, നീ മാനസാന്തരപ്പെട്ടാലും പോരെ, സ്നാനപ്പെട്ടാലും പോരെ, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ ഒരിക്കൽ മാനസാന്തരപ്പെട്ടാലും ഒരിക്കൽ സ്നാനപ്പെട്ടാലും കർത്താവിന്റെ വരവോളം നീ സഹിച്ചു നിന്നില്ല എങ്കിൽ, പ്രതികൂലങ്ങളെ തരണം ചെയ്ത് ജീവിച്ചില്ല എങ്കിൽ, കഷ്ടതയും നിന്ദയും പരിഹാസവും ഒക്കെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ ഈ രക്ഷയെ തള്ളിപ്പറയാതെ യേശുവിനെ മുറുകെ പിടിച്ച് അവസാനത്തോളം നിൽക്കുന്നവർ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. ഇതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ യാക്കോബിലും ഒക്കെയുള്ള ദൈവത്തിന്റെ സെലക്ഷനെ പറ്റി പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വന്നിട്ട് അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തു. അബ്രഹാമിന്റെ രണ്ട് മക്കളെ എടുത്തില്ല, ഒരാളെ എടുത്തുള്ളൂ. ഇസഹാക്കിന്റെ രണ്ട് മക്കളെ എടുത്തില്ല, ഒരാളെ എടുത്തുള്ളൂ. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം സാക്ഷാൽ നമ്മുടെ മനസ്സിൽ ചോദ്യം വരാം, അപ്പോ ദൈവം അനീതിയുള്ളവനല്ലേ, ദൈവം പാർഷ്യാലിറ്റി അല്ലേ കാണിച്ചത്? ഈ ചോദ്യത്തിനാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ മറുപടി പറയുന്നത്. 9:14 വാക്യം വായിച്ചത്, ആകയാൽ നാം എന്ത് പറയേണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളുമില്ല. ദൈവം അനീതിയുള്ള ദൈവമല്ല. പിന്നെന്താ അടുത്ത വാക്യം? എനിക്ക് കരുണ, ദൈവം പറയുക, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് ഞാൻ കരുണ തോന്നുകയും, അടുത്തത് എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. That's up to me. അത് അനീതിയല്ല. കരുണ കാണി, എനിക്ക് അതിനകത്തൊരു പർപ്പസ് ഉണ്ട്, അതിനകത്തൊരു ഉദ്ദേശമുണ്ട്. അടുത്ത വാചകം വായിക്കാ. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ. അടുത്ത വാചകം ഫറവോനെ പറ്റി പറയുന്നത് വായിച്ചാട്ട്. ആ വാക്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതിന് മുകളും താഴെയും വായിക്കാതെ വായിച്ചാൽ നമുക്ക് തോന്നും ഏതോ ദൈവദാസനോട് പറഞ്ഞേക്കാണ്, ഏതോ ദൈവം തെരഞ്ഞെടുത്ത ദൈവവൃത്തിയനോട് പറഞ്ഞേക്കുന്ന വാചകമായിട്ടേ തോന്നത്തുള്ളൂ. എന്താ അവിടെ പറഞ്ഞേക്കുന്നത്? ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്. അടുത്തത് നിന്നിൽ എന്റെ ഫറവോന്റെ ഹൃദയത്തെ ദൈവം കഠിനമാക്കിയത് എന്തിനാ? നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിനും എന്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിനും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന തിരുവെഴുത്തിൽ ആരോട് പറഞ്ഞിരിക്കുന്നു? ഫറവോനോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഫറവോന്റെ ഹൃദയത്തെ ദൈവം കഠിനമാക്കിയത് നമ്മുടെ മനസ്സിൽ ചോദ്യം വരാം, എന്തിനാ ദൈവം ഇങ്ങനെ ചെയ്യുന്നത്? ഒരു മനുഷ്യന്റെ ഹൃദയത്തെ കഠിനമാക്കേണ്ട കാര്യമുണ്ടോ? ദൈവത്തിന് ലോകത്തെ മുഴുവൻ പഠിപ്പിക്കേണ്ട ചില പാഠങ്ങളുണ്ട്, ലോകത്തെ മുഴുവൻ മനസ്സിലാക്കേണ്ട ദൈവശക്തിയുണ്ട്. ആ ദൈവശക്തിക്ക് ദൈവം ഓരോരുത്തരെ ഇൻസ്ട്രുമെന്റ് ആയി ഉപയോഗിക്കുന്നു. ഇവിടെ പറവനോട് പറയുന്നത് നിന്നിൽ എന്റെ ശക്തി വെളിപ്പെടണം, നിന്റെ ഹൃദയം എത്ര കഠിനപ്പെട്ടാലും. ദാറ്റ്സ് ട്രൂ. ഇന്നും കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, ഇറ്റ്സ് എ ലെസൺ ഫോർ അസ്. മനുഷ്യന്റെ ഹൃദയം എത്ര ദൈവത്തിനെതിരെ റിബല് ചെയ്താലും, മനുഷ്യന്റെ ഹൃദയം എത്രമാത്രം ദൈവത്തിനെതിരെ കഠിനപ്പെട്ടാലും, അവിടെയും ദൈവത്തിന്റെ ശക്തിയാൽ നിന്നെ പരാജയപ്പെടുത്താനുള്ള സർവശക്തി ദൈവത്തിനുണ്ടെന്ന് ഫറവോന്റെ അനുഭവത്തിലൂടെ വെളിപ്പെടുന്നു. പ്രൈസ് ദ ലോർഡ്. ഹൃദയത്തെ കഠിനമാക്കി എത്ര ജനത്തെ വിട്ടയക്കത്തില്ലെന്ന് പറഞ്ഞാലും അതിന്റെ മേൽ ജയമെടുക്കാനുള്ള സർവശക്തനാണ് ദൈവമെന്ന് ഫറവോന്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, ഫറവോൻ എന്ന കഠിനനായ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടുന്ന ജനത്തിന്റെ വീണ്ടെടുപ്പ് ലോകത്തിന് മുഴുവൻ ഒരു പാഠമായി മാറ്റപ്പെടണം. ഇതായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന്റെ ചിന്തകളെ, ദൈവത്തിന്റെ തോട്ട്സിനെ പലപ്പോഴും നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. വൈ ഗോഡ് ഡസ് ദിസ്? എന്തുകൊണ്ട് ദൈവം ഇത് ചെയ്യുന്നു? ലോകത്തിൽ ഞാൻ പറയാം, നമ്മുടെ മനസ്സിൽ സാധാരണ കടന്നു വരുന്ന ഒരു സംഭവമാണ് ഒറീസയിൽ എന്തുകൊണ്ട് പച്ച ജലപ്രളയത്തിൽ ഇത്രയും പേർ നശിക്കുന്നു, ഇത്ര ഇന്ന സ്ഥലത്ത് ഭൂകമ്പം ഉണ്ടായിട്ട് അതിനകത്ത് നിരപരാധികൾ ഉൾപ്പെടെയല്ലേ നശിക്കുന്നത്? ഒരുപാട് പേർ മരിക്കുന്നു. കാർ ആക്സിഡന്റിൽ മോട്ടോർ ഇങ്ങനെ ആക്സിഡൻസ് പറ്റി എത്രയോ പേർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. മാത്രമല്ല, ലോകത്തിൽ ഒരു കൂട്ടർ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ദാരിദ്ര്യം കൊണ്ട് വലയുന്ന ഒരു കൂട്ടമുണ്ട്, പ്രയാസപ്പെടുന്ന ഒരു കൂട്ടമുണ്ട്. വൈ ഡസ് ഗോഡ് അലാവ് ദിസ്? എന്തുകൊണ്ടാണ് ദൈവം ഇത് അനുവദിക്കുന്നത്? ഇഫ് ഗോഡ് ഈസ് ഇൻ കൺട്രോൾ, ദൈവമാണ് സകലതും കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ വൈ ഓൾ ദിസ് ഹാപ്പൻ? എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിക്കുന്നത്? ഈ ചോദ്യങ്ങൾ ഇന്നും ചോദ്യമായി തന്നെ മനസ്സിലിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ എക്സ്പ്ലനേഷൻ പറയാനുണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിന്റെ വിചാരങ്ങളെ മനുഷ്യന് ഗ്രഹിപ്പാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ വിചാരങ്ങളെ ഒരു പരിധിവരെ ദൈവം ഒരു സ്ഥലത്ത് ചെയ്യുന്ന പ്രവൃത്തി, ഒരു സ്ഥലത്ത് ചെയ്യുന്ന കാര്യത്തിൽ മറ്റുള്ളവർക്ക് അത് ലെസമായി മാറ്റപ്പെട്ട് ലോകം മുഴുവൻ നശിക്കാതിരിക്കേണ്ടതിന് ഒരു പാഠം ദൈവം കൊടുത്ത് ആ പാഠത്തിലൂടെ അനേകരെ നിത്യജീവൻ അവകാശികളാക്കി തീർക്കാൻ സർവശക്തനായ ദൈവം ഭൂമിയിൽ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ അനേക കാര്യങ്ങൾ അതിന് എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിലും ഫുള്ളായിട്ട് ദൈവത്തിന്റെ മനസ്സിനെ കോംപ്രിഹെൻഡ് ചെയ്യാൻ, ദൈവത്തിന്റെ തോട്ടിനെ മനസ്സിലാക്കുവാൻ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയുകയില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു. അത്ര ജ്ഞാനിയാണ് സർവശക്തനായ ദൈവം, അത്ര ജ്ഞാനിയാണ് നമ്മുടെ ദൈവം. എബ്രായ ലേഖനം 4:13 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നോ ക്രീച്ചർ ഈസ് ഹിഡൻ, ദൈവത്തിൽ നിന്ന് ഒരു സൃഷ്ടിയും എന്ത് ചെയ്യുന്നില്ല, മറഞ്ഞിരിക്കുന്നില്ല. ദൈവത്തിൽ നിന്ന് ഒരു കാര്യവും മറഞ്ഞിരിക്കുന്നില്ല. ദൈവത്തിന്റെ അറിവിൽ നിന്ന്, ജ്ഞാനത്തിൽ നിന്ന് മറഞ്ഞിരിക്കുന്നതായി യാതൊന്നുമില്ല. ഇനിയും ശ്രദ്ധിക്കുക, ദൈവം ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ദൈവത്തിന് അറിയാം, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഭാവിയിൽ നടക്കേണ്ടുന്ന കാര്യവും ആർക്കറിയാം, ദൈവം തമ്പുരാൻ അറിയാം. വായിക്കാം യെശയ്യാപ്രവചനം 46:9 9-10 ആരെങ്കിലും ഒരാൾ വായിച്ചാൽ, ഐസയ്യാ 46:9-10 വായിക്കാം. 46:9-10 പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളു, പത്താം വാക്യം വളരെ ശ്രദ്ധയോടെ കേട്ടാലും, ആരംഭത്തിങ്കൽ തന്നെ അവസാനവും, പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവർത്തിയാകും, ഞാൻ എന്റെ താല്പര്യമൊക്കെയും. ശ്രീ നമ്മുടെ ദൈവത്തിന്റെ ജ്ഞാനത്തെ ഒന്ന് ചിന്തിച്ചേ. പ്രവാചകനായ യെശയ്യാവ് പറയുന്നത് ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് ആരംഭത്തിൽ തന്നെ അവനെന്തറിയാം, അവസാനം അറിയാം, പൂർവകാലത്ത് തന്നെ അവനെന്തറിയാം, മേലാൽ സംഭവിപ്പാനുള്ളതറിയാം. ഞാൻ വിശദീകരിക്കണ്ടല്ലോ. യേശു തമ്പുരാൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ പല സംഭവങ്ങളുണ്ട്. ഇവൻ യേശുവിന്റെ ജന്മത്തെ പറ്റി പോലും ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിന്റെ സൃഷ്ടിയിൽ തന്നെ ദൈവം അത് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു ചില ഉദാഹരണം, കാരണം സകലത് ഒരുപാട് കാര്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ പറയാനുണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, സ്ത്രീയെ അല്ലെങ്കിൽ ഹവ്വയെ പാപം ചെയ്ത മനുഷ്യനെ ദൈവം ശപിക്കുമ്പോൾ ഹവ്വയോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? പാമ്പിനോട് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. പിശാചിന്റെ പ്രവൃത്തിയിൽ വന്ന് സാത്താനോട് അല്ലെങ്കിൽ സർപ്പത്തോട് ദൈവം തമ്പുരാൻ പറയുമ്പോൾ ശാപത്തിൽ പറഞ്ഞൊരു വാചകം ഇതാണ്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും, നിയമത്തെ കുതികാൽ കടിക്കും. പ്രോഫസി, ഇതൊരു പ്രവചനമാണ്. എന്താ പ്രവചനം? എന്തുകൊണ്ടാ പുരുഷന്റെ സന്തതി എന്ന് പറയാഞ്ഞത്? വേദപുസ്തകത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ എടുത്തു നോക്കിയാൽ സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞൊരു കാര്യം വേറെയില്ല. കാരണം പ്രത്യേകിച്ച് യഹൂദാ പശ്ചാത്തലത്തിൽ ഏ പ്രമാണത്തിന് ശേഷം ശ്രദ്ധിച്ച് പഠിച്ചാൽ സ്ത്രീക്ക് അത്ര വില കൽപ്പിക്കാത്ത കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് പുരുഷന്റെ മേധാവിത്വം, പുരുഷന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ആദാമിനോട് തന്നെ സൃഷ്ടി ചാക്കുമ്പോൾ പറയുന്നത് പോലെ എടുത്തു പറയുമ്പോൾ ആദ്യം ആദാം പിന്നെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് പറയുമ്പോൾ പറയുന്നത് ഒട്ടും തെറ്റാതെ പറഞ്ഞു, സ്ത്രീയുടെ സന്തതി. അങ്ങനെ ചരിത്രത്തിൽ പുരുഷന്റെ സ്പർശനമില്ലാതെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് 100 ശേഷം, മനുഷ്യ സൃഷ്ടിക്കും 4000 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ ജനിച്ചത് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ പിശാചിന്റെ തല തകർക്കുക. ഒരാൾ ജനിച്ചെങ്കിൽ അത് നസ്രനായ യേശു മാത്രമാണ്. പ്രൈസലോ. അപ്പോൾ ആദ്യ കാലത്ത് തന്നെ 4000 വർഷത്തിന് ശേഷം നടക്കാനുള്ളത് ആര് കണ്ടു? ദൈവം തന്റെ ജ്ഞാനത്തിൽ കണ്ടു. അത്രമല്ല, യേശുവിന്റെ ജന്മത്തെ പറ്റി ധാരാളം കാര്യങ്ങൾ പ്രവാചകന്മാരിലൂടെ പറയുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തിന്? വീണ്ടെടുപ്പ് എങ്ങനെ നടക്കണമെന്ന് പോലും, രക്ഷയുടെ പദ്ധതി എങ്ങനെ നടക്കണമെന്ന് പോലും പിതാവായ ദൈവം പ്രാരംഭത്തിൽ തന്നെ കണ്ടു. കാരണം മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അവന്റെ നഗ്നത മറയ്ക്കുവാൻ ദൈവം തമ്പുരാൻ ചെയ്തെന്തെന്നറിയാമോ? എന്താ കൊടുത്തത്? ആടിന്റെ തുകൽ. അതിനെ അറുത്ത് ദൈവം ചിന്തി. അങ്ങനെയെങ്കിൽ മാനവരാശിയുടെ തേജസ് നഷ്ടപ്പെട്ട അനുഭവത്തിൽ നിന്നും നഗ്നത മറയ്ക്കുവാൻ അവൻ സാധിക്കുന്ന രക്തം ചിന്തിയാണ്, കുഞ്ഞാടിന്റെ രക്തം ചിന്തിയാണെന്നുള്ളത് 100 ആണ്ടുകൾക്ക് മുമ്പേ പിതാവായ ദൈവം പദ്ധതി ചെയ്തു, പ്ലാൻ ചെയ്തു. ദൈവത്തിന്റെ അറിവിനെ ആർക്കും ചോദ്യം ചെയ്യുവാൻ പറ്റുകയില്ല. പുതിയ നിയമത്തിലേക്ക് വരട്ടെ. ഇന്ന് ലോകത്തിൽ നടക്കുന്ന സകല സംഭവങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് പോലെ പെട്ടെന്ന് നടക്കുന്ന ഒരു സംഭവമല്ല. പേപ്പറുകൾ വായിക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നാം കേൾക്കുന്നതെങ്കിലും ഇങ്ങനെ ഒന്നും നടക്കുമോ എന്ന് ചിന്തിക്കുന്നെങ്കിലും 2000 വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ അരുമനാഥൻ കർത്താവായ യേശു ക്രിസ്തു പ്രവചനാത്മാവിൽ, ദൈവത്തിന്റെ ആത്മാവിൽ ഭൂമിക്ക് സംഭവിക്കാനുള്ളത് നേരത്തെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. ആ പ്രാരംഭത്തിൽ തന്നെ അവസാനം അറിയുന്ന നമ്മുടെ കർത്താവ്. മാത്രമല്ല, വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ അവസാനത്തിൽ ഒരു പുസ്തകമുണ്ട്, വെളിപ്പാട് പുസ്തകം. നമുക്കറിയാമല്ലോ വെളിപ്പാട് പുസ്തകത്തിൽ മെജോറിറ്റി, ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ, മേജർ പോർഷൻ, അതിന്റെ 4ാം അധ്യായം മുതൽ തുടങ്ങിയ വെളിപ്പാട് പുസ്തകം 1ാം അധ്യായം മുതൽ 3ാം അധ്യായം വരെ മാത്രമേ ഉള്ളൂ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 4ാം അധ്യായം തുടങ്ങി അങ്ങോട്ട് 22ാം അധ്യായം വരെ പഠിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് മേലോൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. മേലോൽ സംഭവിപ്പാനുള്ളത്. അങ്ങനെയെങ്കിൽ ഇതുവരെ നടന്നിട്ടില്ലാത്തതും ഇനി സംഭവിക്കാനുള്ളതുമായ കാര്യങ്ങളുടെ ജ്ഞാനത്തിന്റെ പൂർണ്ണത നമ്മുടെ ദൈവത്തിനുണ്ട്. ഇതൊരു മനുഷ്യനും പറയാൻ സാധിക്കയില്ല. എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ സാധിക്കാതിരിക്കുമ്പോൾ ദൈവം തമ്പുരാനെ പറ്റി, ദൈവത്തിന്റെ ജ്ഞാനത്തെ പറ്റി പറയുന്നത്. അതുകൊണ്ടാണ് യേശു തമ്പുരാനെ പറ്റിയും പിതാവായ ദൈവത്തെ പറ്റിയും കൂടെ കൂടെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ആദ്യയിൽ നിൽക്കുന്നവൻ, അവസാനം അറിയുന്ന ദൈവം. പ്രൈസലോ. ഇങ്ങനെ സർവ ജ്ഞാനിയായ നമ്മുടെ കർത്താവ്. ഇനിയും ദൈവത്തിന്റെ ജ്ഞാനത്തിൽ മറ്റൊരു കാര്യമുണ്ട്. ഹി നോസ് ദ ടൈനി ഡീറ്റെയിൽസ് ഓഫ് എവറി വൺ ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നിസ്സാരമായ കാര്യമുണ്ടല്ലോ. വലിയ കാര്യങ്ങൾ മാത്രമല്ല ദൈവത്തിന് അറിയാവുന്നത്, നടക്കാൻ പോകുന്ന സംഭവങ്ങൾ മാത്രമല്ല ദൈവത്തിന് അറിയാവുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും നിസ്സാരമെന്ന് നാം കാണുന്ന, ഏറ്റവും ചെറുതെന്ന് കാണുന്ന വിഷയങ്ങൾ പോലും എന്റെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. വായിക്കാം മത്തായി സുവിശേഷം 6ാം അധ്യായത്തിന്റെ 8ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയിട്ടിരിക്കാം. മത്തായി സുവിശേഷം 6ാം അധ്യായം അതിന്റെ 8ാം വാക്യം. മത്തായി സുവിശേഷം 6ന്റെ 8ാം വാക്യം ആണ് വായിച്ചത്. അവരോട് തുല്യരാകരുത്. അടുത്ത വാചകമാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്ന പത്താം അധ്യായത്തിന്റെ 30-ാം വാക്യം വായിച്ചാട്ടെ. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം. എന്നാൽ നിങ്ങളുടെ തലയിലെ എല്ലാ രോമവും എണ്ണപ്പെട്ടിരിക്കുന്നു. ചിന്തിച്ചു നോക്കി, ഒരു എക്സാജറേഷൻ പോലെ നമുക്ക് തോന്നാം. നമ്മുടെ തലയിലെ എല്ലാ രോമവും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, പക്ഷേ കെ സി ജോൺ ദൈവവചനത്തിൽ സൂക്ഷിക്കുമ്പോൾ ഈ വിഷയം പറയുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്, ദൈവം നമ്മുടെ തലയിൽ നിന്ന് ഒരു രോമം താഴെ വീഴുമ്പോൾ നമുക്കറിയാവുന്നത് ഒത്തിരി മുടി ഉള്ളതിൽ നിന്ന് ഭരണം താഴെ പോയെന്ന്. എനിക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്നു, പക്ഷെ അതിന്ന് ഭരണം താഴെ പോയി, മുടി വിഴിയും. മാത്രമല്ല അദ്ദേഹം രണ്ടാമത് ഇങ്ങനെ പറഞ്ഞു, ഒരു ഒരു 10,000 മുടി നമ്മുടെ തലയിൽ ഉണ്ടെന്നിരിക്കട്ടെ. നമുക്കറിയാം 10,000 മുടി. അപ്പോൾ നമ്മൾ 10,000-ത്തിൽ ഒരെണ്ണം താഴെ പോയി എന്ന് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അറിയത്തില്ല അത്, കാരണം മുടിയുടെ എണ്ണം നമുക്ക് അറിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ അറിവ് അങ്ങനെ അല്ലെന്നാണ് അദ്ദേഹത്തിന്റെ ഭാഷ. എന്താണെന്നറിയാമോ, 10,000-ത്തിൽ ഒന്ന് താഴെ പോയെന്നല്ല അദ്ദേഹം പറയുന്നത്, നമ്മുടെ മുടിയിൽ ഓരോന്നിനും നമ്പർ ഇട്ടിരിക്കുന്നതാണ്. അവശേഷം മനസ്സിലായി, തലയിലെ മുടിയിൽ 10,000 ഉണ്ട്, അതിൽ ഒരെണ്ണം താഴെ പോയെന്നല്ല, പിന്നെ നമ്മുടെ മുടിക്ക് ഓരോ മുടിക്ക് എന്താ ഇട്ടിരിക്കുന്നു, 1, 2, 3, 4, 5, 6, 7. അപ്പൊ ഒരു മുടി താഴെ പോകുമ്പോൾ ദൈവത്തിന് എന്തറിയാം, 351-ാമത്തെ മുടി താഴെ പോയി. 351-ാമത്തെ മുടി താഴെ പോയി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ അദ്ദേഹത്തിന്റെ, കാരണം തലയിലെ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ ഒരു കലർപ്പ് ചേർക്കേണ്ട കാര്യമില്ല. ഇത്രാമത്തെ മുടി അടുക്കി വെച്ചിരിക്കുക, ഒന്ന് ഇവിടുന്ന് കുഞ്ഞിനെ പുറമോട്ട് അടുക്കി, അതേ പുറം എനിക്കറിയത്തില്ല, എന്റെ ക്രമീകരണം എങ്ങനെ, അതുപോലും എനിക്കറിയത്തില്ല, മനുഷ്യനറിയുന്നില്ല, എവിടുന്ന് എങ്ങനെ ആ അടുക്കി വെച്ചേക്കുന്ന അറിയുന്നില്ല. എന്നാൽ ദൈവം തമ്പുരാന്റെ അറിവിൽ ഇത്രാമത്തെ മുടി താഴെ പോയെന്ന. പ്രിയ സഹോദരന്മാരെ, പ്രിയ സഹോദരിമാരെ, ദൈവത്തിന്റെ ഈ അറിവുണ്ടല്ലോ. സർവജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫിലോസഫറിനെയൊക്കെ പറ്റി ചിന്തിക്കുമ്പോൾ, ഒരു തത്വചിന്തകനെ പറ്റി ചിന്തിക്കുമ്പോൾ, ചെറിയ വിഷയങ്ങൾ അറിയുന്നവനല്ല തത്വചിന്തകൻ. തത്വചിന്തകൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഹൈ ഫിലോസഫീസ് ഒക്കെ അറിഞ്ഞ് പഠിച്ച, അതാണ് ജ്ഞാനത്തിന്റെ അളവെന്ന് പറയുന്നത്. എന്നാൽ എന്റെ ദൈവത്തിന്റെ ജ്ഞാനം എന്താണെന്ന് അറിയാമോ, വലിയ വലിയ കാര്യങ്ങൾ, നാം മനുഷ്യബുദ്ധിയിൽ വലുതെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമല്ല ദൈവത്തിന് അറിയാവുന്നത്, തീരെ ചെറിയ കാര്യങ്ങൾ പോലും. ഇന്ന് രാത്രി അത് നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കട്ടെ. നിന്റെ ജീവിതത്തിന്റെ യാത്രയിലെ ഓരോ ആവശ്യങ്ങളും നീ അറിയുന്നതിന് മുൻപേ നന്നായി അറിയുന്ന ദൈവം. നിന്റെ ജീവിതത്തിലെ ചെറിയ 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 ആവശ്യങ്ങൾ പോലും യേശു തമ്പുരാൻ അത് പറഞ്ഞു വരുമ്പോഴാണ് ഇത് പറയുന്നത്. എന്താണെന്നറിയാമോ, നിങ്ങളോ വിചാരപ്പെടേണ്ട കാര്യമില്ല, കാരണം നിങ്ങളെപ്പറ്റി വിചാരപ്പെടുന്നവൻ സ്വർഗത്തിലുണ്ട്. ഒരു കുരികിലിനെ പറ്റി വിചാരപ്പെടുന്ന ദൈവം എണ്ണമില്ലാത്ത ഒരു കുരികിലിനെ, അല്ലെ, വെറും ചീപ്പായ ചവിട്ടിത്തേക്കുന്ന, എടുത്തു കളയുന്ന നിസാര ജീവിയെ പോലും കരുതുന്ന ദൈവം, ക്രിസ്തുവിടെ മുഴുവൻ ക്രൗണായി കിരീടമാക്കി വെച്ചിരിക്കുന്ന മനുഷ്യനെ പറ്റി കരുതുന്നില്ല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഒരു കുരികിൽ ദൈവത്തിന് ഇത്ര വിലപ്പെട്ടതാണെങ്കിൽ നാം ദൈവത്തിന് എത്രയോ ശ്രേഷ്ഠമായതാണ്. ദൈവത്തിന്റെ ഈ അറിവ് നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കണം. സർവ്വതിനെയും പറ്റിയുള്ള അറിവിനെ പോലെ അല്ല ഈ അറിവ്. തീരെ ചെറിയ കാര്യം പോലും, തീരെ ചെറിയ കാര്യം പോലും എന്നെപ്പറ്റിയും നിങ്ങളെപ്പറ്റിയും ദൈവത്തിന് അറിയാം എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 139:1-2 വാക്യങ്ങൾ മറ്റൊരു കാര്യം കാണുന്നു. ദൈവത്തിന് ചെറിയ കാര്യങ്ങൾ അറിയാമെന്ന് മാത്രമല്ല, നമ്മുടെ ആക്ഷൻസും നമ്മുടെ ചിന്തയും ദൈവത്തിനറിയാം, നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ചിന്തകളും ദൈവത്തിനറിയാം. വായിക്കാം 139:1-2 വാക്യങ്ങൾ. യഹോവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. അടുത്തത്, ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. അടുത്തത് എന്റെ നിരൂപണം നീ മതി എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. നമുക്കൊരു മനുഷ്യനെ അറിയാൻ സാധിക്കുന്നത് അവന്റെ പ്രവൃത്തിയിൽ മാത്രമേ അറിയാൻ സാധിക്കുന്നുള്ളൂ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ എന്റെ മനസ്സിൽ എന്തായിരിക്കുന്നു എന്നറിയാൻ സാധിക്കുന്നില്ല. ഞാനൊരു പ്രവൃത്തി ചെയ്താൽ ആ പ്രവൃത്തിയിൽ നിന്ന് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന്റെ നിരൂപണത്തെയോ ചിന്തയോ മനസ്സിനെയോ അറിയുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി സർവജ്ഞാനിയായ എന്റെ ദൈവത്തെ പറ്റി പറയട്ടെ, സ്വർഗത്തെ പറ്റി അറിയുന്നവൻ മാത്രമല്ല ദൈവം, സകല നക്ഷത്രങ്ങളെ പറ്റി പ്ലാനറ്റ്സിനെ പറ്റി അറിയുന്നവൻ മാത്രമല്ല ദൈവം, വരാൻ പോകുന്നതിനെ പറ്റി അറിയുന്ന ദൈവം മാത്രമല്ല, സയന്റിഫിക് ഡെവലപ്മെന്റ്സിനെ മാത്രം പറ്റി അറിയുന്ന ദൈവമല്ല, നിന്റെ ജീവിതത്തിലെ ചെറിയ ആവശ്യങ്ങൾ പോലും നന്നായി അറിയുന്ന ദൈവം മാത്രമല്ല, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് നീ വിചാരിക്കുന്ന വിചാരങ്ങളെ പോലും നന്നായി അറിയുന്ന ദൈവം. ഇതാണ് ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ ആക്ഷനും തോട്ട്സും മാത്രമല്ല ദൈവം അറിയുന്നത്, നമ്മൾ പറയാൻ പോകുന്ന വാക്ക് പോലും ദൈവത്തിന് അറിയാം. ആ സങ്കീർത്തനം മറക്കാതെ നാലാം വാക്യം വായിച്ചത്, ദൈവമേ നീ മുഴുവനും അറിയാതെ കർത്താവേ, ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് പറയുന്നെങ്കിൽ അത് അങ്ങ് അറിഞ്ഞിട്ടുള്ള വാക്കുകളാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സർവജ്ഞാനത്തിന്റെ മുമ്പാകെ നാം സന്തോഷമുള്ളവരായിരിക്കുമ്പോൾ തന്നെ നാം ഭയപ്പെടേണ്ടവരാണ്. ദൈവത്തിന്റെ സർവജ്ഞാനം നമ്മെ സന്തോഷിപ്പിക്കുന്നു, നമ്മുടെ വിഷയങ്ങളെ ദൈവം അറിയുന്നു എന്നുള്ളത് സന്തോഷിപ്പിക്കുന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ ഭയം കൂടാതെ ദൈവസന്നിധിയിൽ നിൽപ്പാൻ തക്കവണ്ണം ഇടയാകുകയില്ല. മനസ്സിലോ, ഭയം കൂടാതെ ആർക്കും ദൈവസന്നിധിയിൽ നിൽപ്പാൻ ജീവിപ്പാൻ കഴിയുകയില്ല. കാരണം നീ നിന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത്, നിരൂപിക്കുന്നത്, നീ പറയാൻ പോകുന്ന വാക്ക് പോലും, നീ ഇരിക്കുന്നിടം, നിൽക്കുന്നിടം, എഴുന്നേൽക്കുന്നിടം, ഇതെല്ലാം നന്നായി അറിയുന്ന ദൈവം എന്ന് പറയുമ്പോൾ ഭയത്തോടുകൂടെ അല്ലാതെ ഒരു ക്രിസ്ത്യാനിക്ക് ജീവിക്കുവാൻ പറ്റുകയില്ല. ഇന്ന് രാത്രി ദൈവത്തിൽ വന്നിരിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ സർവജ്ഞാനത്തെ പറ്റി ഗ്രഹിക്കുമ്പോൾ, അറിവിനെ പറ്റി ഗ്രഹിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്, ദൈവത്തിന് നന്ദി പറയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ കർത്താവെ, എത്രമാത്രം ഭയത്തോടെ ഭക്തിയോടെ ഞാൻ എന്റെ ജീവിതം നയിച്ചാൽ പറ്റുമെന്നൊരു ചിന്ത ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വിശ്വസ്തയോടെ ജീവിപ്പാൻ, സകലതും അറിയുന്ന ദൈവത്തിന്റെ മുൻപാകെ, സകലതും കാണുന്ന ദൈവത്തിന്റെ മുൻപാകെ എനിക്ക് തെറ്റി നിൽക്കുവാൻ കഴിയുകയില്ല, മറിഞ്ഞിരിപ്പാൻ കഴിയുകയില്ല, ഒളിഞ്ഞിരിപ്പാൻ കഴിയുകയില്ല. ദൈവം സകലതും അറിയുന്നു, ദൈവം സകലതും കാണുന്നു എന്ന ചിന്തയുടെ മുൻപാകെ ഭയത്തോടെ ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസലോ. ലാസ്റ്റിൽ അത് പറഞ്ഞു നിർത്തുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കാം. ഇപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു, ദൈവം പ്രസന്റിനെ അറിയുന്നു, പാസ്റ്റിനെ അറിയുന്നു. ദൈവം പാസ്റ്റിനെയും പ്രസന്റിനെയും മാത്രമല്ല അറിയുന്നത്, ആദിയിൽ തന്നെ ദൈവം ചെയ്യുന്നു, ഫ്യൂച്ചറിനെ അറിയുന്നു, ഭാവിയിൽ അവസാനം എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയുന്നു. ലാസ്റ്റിൽ നമ്മൾ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിന്റെ ചെറിയ ഡീറ്റെയിൽസ് പോലും എന്ന് പറഞ്ഞാൽ അതത് ദിവസം വേണ്ടുന്ന എന്താണെന്ന് നാം പിതാവിനോട് പറയുന്നതിന് മുൻപേ പിതാവ് അറിയുന്നു എന്ന് പറഞ്ഞു. അടുത്ത് ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ മുടിയുടെ എണ്ണം പോലും നിസ്സാരമെന്ന് കാണുന്ന, നമ്മുടെ ഒരു മുടിയൊന്നും പൊഴിഞ്ഞു പോയാൽ നമ്മൾ കണക്കിടാറില്ല, കണക്കിടൂ, നമുക്ക് അറിയത്തില്ല എത്ര പൊഴിഞ്ഞു പോകുന്നതെന്ന്. എന്നാൽ ഒത്തിരി പൊഴിയുമ്പോൾ നമ്മൾ പറയും ഭയങ്കര മുടി പൊഴിച്ചിലാണ് അല്ലേ. എന്നാൽ ഒരെണ്ണം പോയാൽ നമ്മുടെ മുടിയെ പറ്റി നമുക്ക് കരുതലില്ലാതിരിക്കുമ്പോൾ നിസ്സാരമെന്ന് കണ്ട് തള്ളിവിടുന്ന ഈ മുടിയെ പോലും എണ്ണമിട്ടറിയുന്നവനാണ് ദൈവം എന്ന് നമ്മൾ പഠിച്ചു. മാത്രമല്ല നമ്മുടെ പ്രവൃത്തിയെ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ അറിയുന്നു, നമ്മുടെ നിരൂപണത്തെ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ അറിയുന്നു, നമ്മുടെ വാക്കുകളെ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ അറിയുന്നു. ലാസ്റ്റിൽ ഞാൻ പറയട്ടെ, നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപേ നമ്മുടെ ആയുസ്സിനെയും സർവശക്തനായ ദൈവം അറിയുന്നു. പ്രൈസലോ. 139 തന്നെ 16 വാക്യം എന്ന് വായിച്ചാട്ടെ, ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. നമ്മുടെ ആയുസ്സിനെ അറിയുന്ന ദൈവം. അതുകൊണ്ട് തന്നെ ഒരിക്കൽ ആശാരി ഉപദേശി ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ RSS കാര് വളരെ ചൂടായിട്ട് പുള്ളിക്ക് കത്ത് കൊടുത്തു, അദ്ദേഹത്തിന് കത്ത് കൊടുത്തു, ദേവിദാസിന് കത്ത് കൊടുത്തു. ഇവിടെ ഞങ്ങൾക്കെതിരായി വല്ലതും സംസാരിച്ചാൽ കുന്നുകളയും, തലവെട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞ് കത്ത് കൊടുത്തു. കത്ത് കൊടുത്തപ്പോൾ ഈ കത്തുമൊക്കെ കിട്ടി. ആ ദേവിദാസൻ സ്റ്റേജിലേക്ക് കയറിയിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ചൂടിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എന്താണെന്നറിയാമോ, നിങ്ങൾ ആർക്കെങ്കിലും എന്നെ കൊല്ലാമെങ്കിൽ, ചുണയുള്ളവനുണ്ടെങ്കിൽ സ്റ്റേജിൽ കയറി വന്ന് കൊല്ലേ. എന്നിട്ട് അത് അടുത്ത വാചകം പറഞ്ഞെന്താ അറിയാം, ദൈവം എന്റെ ശുശ്രൂഷയ്ക്ക് എന്റെ ജീവിതത്തിന് ഒരു ആയുസ് ഇന്ന ദിവസം വരെ ഞാൻ ജീവിച്ചിരിക്കണം, ഇന്ന നിമിഷം വരെ ഞാൻ ജീവിച്ചിരിക്കണം, ഇങ്ങനെ ഞാൻ ആയിരിക്കണമെന്ന് ദൈവം തന്റെ പുസ്തകങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്റെ ആയുസ് തീർന്നെങ്കിൽ വാ എന്നെ ഇവിടെ വെച്ച് വെട്ടിക്കൊല്ലേ. ഇല്ലാത്തടത്തോളം കാലം ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് കേൾക്കുന്നവൻ ഞെട്ടും. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളുടെ ജീവിതം, സങ്കീർത്തനക്കാരൻ പറയുന്നത് നാം ജനിക്കുന്നതിന് മുൻപേ ദൈവം നമ്മുടെ ആയുസ്സിന് സമയമിട്ട് വെച്ചിരിക്കുക. ഇന്ന ദിവസം, ഇത്ര വർഷം, ഇത്ര വാസം, ഇത്ര ദിവസങ്ങൾ ഈ മനുഷ്യൻ ഇവിടെ ജീവിക്കണം, അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളത് ആർക്കറിയാം? സർവശക്തനായ ദൈവത്തിനറിയാം. ഇതിനിടയിൽ പ്രതികൂലങ്ങളെ പേടിക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും കഴുത്ത് വെട്ടു എന്ന് പറയുമ്പോൾ ഇപ്പൊ വെട്ടിക്കളയുമെന്ന് ഭയപ്പെടേണ്ട കാര്യവുമില്ല. ആരെങ്കിലും നിന്നെ കൊന്നുകളയുമെന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ ഞാൻ ചത്തുകളയുമെന്ന് പേടിക്കേണ്ട കാര്യമില്ല. നിന്റെ ആയുസ് ദൈവം വെച്ചിരിക്കുന്നത് കൊണ്ട്, നിന്റെ ജീവിതത്തിന് ഇത്ര കാലമെന്ന് ദൈവം വെച്ചിരിക്കുന്നത് കൊണ്ട് അതിനിടയിൽ നിന്റെ ജീവൻ എടുപ്പാൻ ഒരു മനുഷ്യനും ദൈവം അധികാരം കൊടുത്തിട്ടില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ദൈവം നമ്മെ നന്നായി അറിയുന്നത് പോലെ നമ്മുടെ ആയുസിനെയും നല്ലതുപോലെ അറിയുന്നു. ഒരു വാക്യം കൂടെ വായിച്ച് ഇന്നത്തെ ബൈബിൾ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. റോമാലേഖനം 11:33 വാക്യം വായിക്കാം. റോമാലേഖനം 11:33
വാക്യം.
ആ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ്, ആ കർത്താവിന്റെ മനസ്സറിഞ്ഞവൻ, ആ അവന് മന്ത്രിയായിരുന്നവനായിരുന്ന കർത്താവ് ദൈവത്തിന്റെ ധനം, അടുത്ത് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ജ്ഞാനം, അതിനെ ചേർത്ത് അതിന് ശക്തിയെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് എന്നിവയുടെ ആഴമേ. പ്രിയ സഹോദരി സഹോദരന്മാരെ, എന്റെ ദൈവത്തിന്റെ സർവജ്ഞാനത്വത്തിൽ, ജ്ഞാനത്തിൽ അവൻ നമ്മെ നന്നായി അറിയുന്നു, ഭൂമിയെ നന്നായി അറിയുന്നു, സ്വർഗത്തെ നന്നായി അറിയുന്നു, ഈ ഭൂമിയിലെ ഓരോ സൃഷ്ടിയുടെയും ചലനത്തെ നല്ലതുപോലെ അറിയുന്നു, ഇവിടുത്തെ ഓരോ സംഭവങ്ങളും നന്നായി അറിയുന്നു. തന്റെ ജ്ഞാനത്തിൽ അവൻ ഭൂമിയെ മുഴുവൻ നിയന്ത്രിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഇതാണ് ദൈവത്തിന്റെ അടുത്ത ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ സ്വഭാവ വിശേഷണം എന്ന് പറയുന്നത്. ഒരു വാചകത്തിൽ അടുത്ത ഒന്ന് രണ്ട് സെന്റൻസിലൂടെ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ടിനെ പറ്റി അധികമായി സംസാരിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മനുഷ്യനിലേക്ക് പകർന്നപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു വാക്കും പറഞ്ഞു വിട്ടിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ മേജർ തീമിലേക്ക് കടക്കുകയാണ്. ഗാഡ് ഇൻ ത്രീ പേഴ്സൺസ്, ദൈവം മൂന്ന് വ്യക്തിത്വങ്ങളിൽ, അല്ലെങ്കിൽ ട്രിനിറ്റി, ത്രിത്വം എന്ന വിഷയം അടുത്ത ആഴ്ചയിൽ മുതൽ നമ്മൾ അല്പ നാളുകൾ പഠിക്കുവാനായി കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മോറൽ ആട്രിബ്യൂട്ട് മനുഷ്യനിലേക്ക് ദൈവം പകർന്നു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സർവജ്ഞാനത്വം അല്ലെങ്കിലും ജ്ഞാനം മനുഷ്യനിൽ ദൈവം പകർന്നു കൊടുത്തിട്ടുണ്ട്. നോളജ്, വിസ്ഡം, വിവേകം അല്ലെങ്കിൽ അറിവ്, ട്രൂത്ത്ഫുൾനെസ് അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുൾനെസ്, ദൈവത്തിന്റെ സത്യസന്ധത, ദൈവത്തിന്റെ വിശ്വസ്തത, ഇത് മനുഷ്യന്റെ സ്വഭാവമായിട്ട് ആര് പകർന്നു കൊടുത്തിട്ടുണ്ട്? ദൈവം പകർന്നു കൊടുത്തിട്ടുണ്ട്. ദൈവം മോറൽ ആട്രിബ്യൂട്ട്സ് മറ്റ് പലതുണ്ട്, ഗുഡ്നെസ്, അതുപോലെ ലവ്, സ്നേഹം, മേഴ്സി, കരുണ, പേഷ്യൻസ്, ക്ഷമ, ഹോളിനെസ്, വിശുദ്ധി. വിശുദ്ധിയെ പറ്റി പറയുമ്പോൾ തന്നെ വേദപുസ്തകം പറയുന്നത് ഞാൻ വിശുദ്ധൻ പറഞ്ഞേ. പലരും പല നിലയിലാണ് പറയുന്നത്. ഞാൻ വിശുദ്ധൻ, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ, അങ്ങനെയുള്ളവരെല്ലാം കൈ ഉയർത്തി അങ്ങനെ പറഞ്ഞവരൊക്കെ പല പറഞ്ഞു. അങ്ങനല്ല വേദപുസ്തകം പറയുന്നത്, ഞാൻ വിശുദ്ധൻ ആകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അതുകൊണ്ട് ദൈവത്തെ പോലെ പരിശുദ്ധനാകാൻ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. അതുകൊണ്ട് ആരെയും പരിശുദ്ധനെന്ന് വിളിക്കുകയും ചെയ്യുന്നു. ദൈവത്തെ പോലെ പരിശുദ്ധനാകാൻ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. ഭൂമിയിൽ വിശുദ്ധന്മാർ എങ്ങനെ വിശുദ്ധന്മാർ? യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് വിശുദ്ധനം എണ്ണപ്പെടുമ്പോൾ എല്ലാ വിശ്വാസികളും വിശുദ്ധന്മാരായിത്തീർന്നു. വേദപുസ്തകം അങ്ങനെ ഓരോ സഭയെ അഡ്രസ് ചെയ്യുമ്പോൾ പറയുന്നത് തെസ്സലോനിക്ക സഭയിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരും വരാ വിശുദ്ധന്മാരാണ്. പരിശുദ്ധനായി ദൈവമല്ലാതെ ഭൂമിയിൽ ഒരൊറ്റ കുഞ്ഞുമില്ല. അതുകൊണ്ട് പരിശുദ്ധൻ എന്ന വാക്ക് ചേർത്ത് ലോകത്തിൽ ഒരു മനുഷ്യരെയും വിളിക്കരുത് എന്ന് ദൈവസ്നേഹത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. പരിശുദ്ധൻ, മോസ്റ്റ് ഹോളി, ദൈവമല്ലാതെ മറ്റാരുമില്ല. അപ്പോൾ ദൈവം വിശുദ്ധനായിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തെ പോലെ ആകാനായിട്ട് ശ്രമിക്കുക. അത് എന്ന് പെർഫെക്ഷനിൽ എത്തിച്ചേരും നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ. നാം കർത്താവിനോടൊപ്പം ചേർക്കപ്പെടുമ്പോൾ നമ്മളും ആരെ പോലെ ആകും? നാമും അവനെ പോലെയാകും. പ്രൈസലോ, അന്ന് നമ്മൾ പരിശുദ്ധരായിരിക്കും. എപ്പോൾ? കർത്താവിനോടുകൂടെ സ്വർഗത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ അശുദ്ധി എല്ലാം മാറി നാം പരിശുദ്ധരായിരിക്കും. അപ്പൊ ഈ വിശുദ്ധിയിൽ ജീവിക്കണമെന്നുള്ള ആറ്റിറ്റ്യൂഡ്, ഹോളിനെസ് നമ്മുടെ ജീവിതത്തിൽ ദൈവം പകർന്നു തന്നിരിക്കുന്നു. പീസ്, സമാധാനം. കർത്താവിന് പറയുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്കെന്ത് പറ്റും? സമാധാനത്തിന് വേണ്ടി കാംക്ഷിക്കാൻ സാധിക്കും. അത് വിശ്വാസികൾ തമ്മിലുള്ള സമാധാനമല്ല, ലോകത്തിന്റെ സമാധാനവും വിശ്വാസികളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് പീസ്, റൈറ്റ്നസ് അല്ലെങ്കിൽ ജസ്റ്റിസ്, നീതി. നീതി ദൈവമാണ് നീതിമാൻ. എന്നാൽ ആ നീതി നമ്മൾ ഭൂമിയിൽ ചെയ്യണം എന്ന് ദൈവം നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ഫ്രീഡം, സ്വാതന്ത്ര്യം, വിൽ, ഹിതം അല്ലെങ്കിൽ മനസ്സ്, നമുക്ക് ചെയ്യാനുള്ള ആ സ്വാതന്ത്ര്യം, ഫ്രീ വിൽ എന്ന് നമ്മൾ പറയുമല്ലോ, അല്ലെങ്കിൽ സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള കഴിവ്, വിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ ആട്രിബ്യൂട്ട്സ് എല്ലാം ദൈവത്തിൽ കാണുന്ന സ്വഭാവ വിശേഷങ്ങളാണ്. നമ്മൾ മറ്റേത് പറഞ്ഞത് ഇന്ന് വരെ പഠിച്ച അഞ്ച് ആട്രിബ്യൂട്ട് നമ്മൾ പഠിച്ചത് ദൈവത്തിൽ മാത്രം കാണുന്നതാണ്. അത് മനുഷ്യനിലേക്ക് ഷെയർ ചെയ്യപ്പെടാൻ പറ്റുകയില്ല. എന്നാൽ ഈ പറഞ്ഞത് ദൈവത്തിലുണ്ട്, എന്നാൽ അത് മനുഷ്യനിലേക്ക് ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ ആ നിലയിൽ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയും ചെയ്യും. സ്നേഹത്തിൽ, ദയയിൽ, ക്ഷമയിൽ, വിശുദ്ധിയിൽ, സമാധാനത്തിൽ, നീതിയിൽ, ദൈവാഹിതത്തിൽ, ദൈവം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ. ഗലാത്തി ലേഖനം 5:1 പറയുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. ഇങ്ങനെയുള്ള സ്വഭാവ വിശേഷങ്ങൾ ദൈവത്തിന്റെ വിശേഷണങ്ങളാണ്. എന്നാൽ ആ സ്വഭാവങ്ങൾ, ആ ആട്രിബ്യൂട്ട്സ് ദൈവം മനുഷ്യനിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ദൈവത്തെ പറ്റി മനസ്സിലാക്കിയപ്പോൾ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വരണം, ഈ ദൈവത്തിന്റെ മഹത്വത്തെ നന്നായി മനസ്സിലാക്കി, ദൈവത്തിന്റെ സ്വഭാവത്തെ നന്നായി മനസ്സിലാക്കിയാൽ രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്ന്, ദൈവത്തിന്റെ മഹത്വത്തിന് തക്കവണ്ണം ദൈവത്തെ സേവിപ്പാനിടയായിത്തീരും. രണ്ട്, ദൈവത്തിന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രൈസലോ, ഈ രണ്ട് കാര്യങ്ങൾ നടക്കണം. ഒന്ന്, ദൈവത്തെ പറ്റി അറിഞ്ഞു സ്തോത്രം പറഞ്ഞു പോകുകയല്ല, ദൈവത്തെ പറ്റി അറിഞ്ഞു പഠിച്ചു ഞാനത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞു പോകുകയല്ല. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ഒന്ന്, കർത്താവെ അങ്ങയുടെ മഹത്വത്തെ ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ഭയത്തോടെ അങ്ങ് സേവിപ്പാ, എനിക്ക് കൃപ തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. മാത്രമല്ല ഞങ്ങളിലേക്ക് പകർന്നിരിക്കുന്ന, ഞങ്ങളെ പറ്റി എക്സ്പെക്ട് ചെയ്യുന്ന സ്വഭാവ വിശേഷണങ്ങൾ ഇതാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അങ്ങ് പ്രതീക്ഷിക്കുന്ന പോലെ ജീവിപ്പാൻ അടികളെ സഹായിക്കണമെന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാനായിട്ട് യേശുവിന്റെ ഇതാൽ ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് ഈ വിഷയങ്ങൾ നമ്മൾ പഠിച്ചത് മൂലം ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കി ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിപ്പാൻ, ദൈവത്തെ സേവിപ്പാൻ, ദൈവം ആരാണെന്ന് നന്നായി മനസ്സിലാക്കി ധൈര്യപ്പെട്ടിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. മാത്രമല്ല ദൈവോധനം പഠിക്കുന്തോറും വിശുദ്ധിയിൽ ജീവിപ്പാൻ, ദൈവം നമ്മെ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷയ്ക്കൊത്ത് ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ആ കൃപയ്ക്ക് വേണ്ടി ദൈവത്തോടെ നമുക്ക് യാചിക്കാം. നാം ഒരുമിച്ച് ദൈവത്തിനിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ദൈവമക്കളും ആ നിലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ. ആർക്കെങ്കിലും ഒരാൾ പ്രിയ വേദാന്ത മക്കളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇപ്പോൾ പരസ്യമായി പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ചെറിയ പ്രശ്നമായി ും
നന്ദി കർത്താവ്.
താങ്ക്
യു ഹല്ലേലൂയാ ഹല്ലേലൂയാ. രാത്രി ദൈവം നമ്മളെ അനുഗ്രഹിച്ചവനായി സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും സമാധാനവും നാം എല്ലാവരോടും നാം ഓർത്ത പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ ദിവസങ്ങളിൽ നമ്മൾ ഏർപ്പെടേണ്ടുന്ന എല്ലാ ആത്മീയ കുടിവരവുകളോടും കൂടെ ഇന്നു മുതൽ നമ്മുടെ കർത്താവിന്റെ രണ്ടാം വരെ വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അരക്കപ്പെട്ട ദൈവകുഞ്ഞാടൻ മഹത്വം. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഒരു അനൗൺസ്മെന്റ്, അടുത്ത തിങ്കളാഴ്ചയും കൂടെ ഇതേ ക്രമീകരണമായിരിക്കും.